ചെക്ക് പോസ്റ്റിനും കാടിനുമിടയിലെ ജപമാല. കെ യു വാറുണി എഴുതുന്നു. എനിക്കന്ന് 50 വയസ്സിനു മേൽ പ്രായമുണ്ട്. വർഷങ്ങളോളം പ്രശസ്ത കമ്പനികളിൽ ജോലി ചെയ്തു. പക്ഷേ പണം ഗവേഷണ ആവശ്യങ്ങൾക്കായി ചെലവാക്കിയതിനാൽ കാര്യമായ സമ്പാദ്യമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നല്ലൊരു ജോലി വേണമെന്ന് തോന്നിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. പാക്കേജിംഗ് രംഗത്ത് പരിചയമുള്ള ഒരു സീനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറെ ഉഗാണ്ടയിൽ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി നിയമിക്കാൻ വേണ്ടിയാണ്. ആകർഷകമായ ശമ്പളം, ഒരു ഫാക്ടറി പുനർനിർമ്മിക്കാനാണ്. ഞാൻ ഉഗാണ്ടയെപ്പറ്റിയും അവിടുത്തെ സ്വേച്ഛാധിപതിയായ ഇദി അമീനെപ്പറ്റിയും കേട്ടിട്ടുണ്ട്. അത്ര അറിവൊക്കെയേ ഉള്ളൂ. പത്രത്തിൽ പറഞ്ഞപോലെ ഒരു അപേക്ഷ അയച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ അപ്പോയിൻമെൻ്റ് ഓർഡറും വിസയും തപാലിൽ വന്നു. ഞാൻ താമസിയാതെ ബോംബെയിൽ നിന്നും കെനിയ വഴി ഉഗാണ്ടയിലേക്ക് പറന്നു. ഉഗാണ്ടയിൽ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന ഉടൻ കമ്പനിയുടെ സെക്രട്ടറിയായ തമിഴ്നാട് സ്വദേശി എന്നെ സ്വീകരിച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഞാൻ ഓഫീസിലെത്തി. കമ്പനിയുടെ MD മിസ്സിസ് മധുവാണിയെ കണ്ടു. തുടർന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോയി. വളരെ കാലമായി ഈ കമ്പനി പ്രവർത്തിക്കുന്നില്ലായിരുന്നു. ജോലിക്കാർക്ക് വരുമാനം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവരുടെ ഭക്ഷണം കാട്ടിലെ പഴങ്ങൾ മാത്രം. ഭാഗ്യവശാൽ ഉഗാണ്ടയുടെ മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ളതാണ്. എൻ്റെ ഓഫീസ് സെക്രട്ടറിയായ കറുത്ത വംശജയുടെ ഭർത്താവും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന് ആകെ ലഭിക്കുന്നത് ഈ കമ്പനിയിൽ നിന്നും ഫ്രീ ആയി ലഭിക്കുന്ന ഭക്ഷണമാണെന്ന് കേട്ടത് എന്നെ അല്പം വേദനിപ്പിച്ചു. കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ട അധിക ഭക്ഷണമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. എൻ്റെ താമസം ഒരുവിധം സുഖകരമായിരുന്നു. എന്നാൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ കാര്യമായി ഉണ്ടായിരുന്നില്ല. ഒരു വലിയ വീട്ടിൽ തനിയെ താമസിക്കുന്ന ഭാര്യയെയും വയസ്സായ അമ്മയെയും പറ്റിയുള്ള ഓർമ്മകൾ പലപ്പോഴും രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തി. ഞായറാഴ്ചകളിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയി വീട്ടിലേക്ക് ഫോൺ ചെയ്യും. 1-2 മിനിറ്റിന് സംസാരിക്കാം. എഴുത്തുകൾ നാട്ടിലെത്തണമെങ്കിൽ 3-4 മാസം വേണം. ശമ്പളമില്ലാത്ത ജോലി. ഒരു ദിവസം ഞങ്ങൾ കമ്പനി വാഹനത്തിൽ ഒരു പിക്നിക്കിന് പോയി. തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം തടഞ്ഞു. അവർ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ബലമായി അവർ പിടിച്ചു വാങ്ങി. പട്ടാളം ഭരണം പിടിച്ചെടുക്കുക അവിടെ പുതുമയല്ല. യാത്ര തുടർന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടം പട്ടാളക്കാർ വീണ്ടും ആക്രമിച്ചു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തായാലും അടുത്ത ആക്രമണത്തിന് മുമ്പ് ഞങ്ങൾ തിരികെയെത്തി. എൻ്റെ ജോലി ശരിയായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ 6-ാം മാസം ശമ്പളം അടച്ചു കണ്ടില്ല. സെക്രട്ടറിയോട് അന്വേഷിച്ചപ്പോൾ 10 ദിവസത്തെ താമസമേ ഉള്ളൂ, US ഡോളർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു. എന്നാൽ 7-ാം മാസം കഴിഞ്ഞിട്ടും ശമ്പളം കിട്ടിയില്ല. നിവൃത്തിയില്ലാതെ കെനിയയിൽ താമസിക്കുന്ന എൻ്റെ ബന്ധുവായ ഡോക്ടർ ജോയിയുമായി ഞാൻ ബന്ധപ്പെട്ടു. ഇത് ഉഗാണ്ടയിൽ സാധാരണമാണ്. ഇങ്ങനെ ഡോളറിന് ബുദ്ധിമുട്ട് വന്നാൽ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതായിരുന്നു ഡോക്ടർ ജോയിയുടെ മറുപടി. കെനിയയിലേക്ക് വന്നാൽ കൂടുതൽ ജോലി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിച്ചു. എന്നാൽ 2 വർഷത്തെ ബോണ്ടുള്ള ഞാൻ കമ്പനി അറിയാതെ സ്ഥലം വിട്ടാൽ അവർ ഗവൺമെൻറ്റിനെ അറിയിക്കും. പട്ടാളം എത്തിയാൽ പിന്നെ ജീവൻ നഷ്ടപ്പെടും. ആ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്നെ കാത്തുകൊള്ളും, അതായിരുന്നു എൻ്റെ വിശ്വാസം. പുലർച്ചെയായപ്പോൾ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. നിയമത്തിനും ചതിക്കുമിടയിൽ 4:00 ഞാൻ അവിടെ നിന്നും ബാഗുമായി പുറത്തേക്കിറങ്ങി. സെക്യൂരിറ്റിക്കാരൻ ഉറക്കത്തിലായിരുന്നു. പട്ടികൾ ചാടി വീണെങ്കിലും അവയ്ക്കെന്നെ പരിചയമായിരുന്നതിനാൽ ഉപദ്രവിച്ചില്ല. 20 മിനിറ്റിനുള്ളിൽ ടാക്സി സ്റ്റാൻഡിലെത്തി. ഒരു ടാക്സിയിൽ കെനിയൻ അതിർത്തിയിലുള്ള ഭൂസിയ എന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം ഞാൻ പുറകോട്ട് നോക്കിയിരുന്നു. പെട്ടെന്ന് പട്ടാളക്കാരുടെ ഒരു വണ്ടി ഞങ്ങളുടെ കാറിനെ പിന്തുടരുന്നതായി കണ്ടു. ഞാൻ നെഞ്ചിൽ കൈവച്ചു മാതാവിനെ വിളിച്ചു. രക്ഷപ്പെടാൻ അസാധ്യമാണെന്ന് തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പട്ടാളവണ്ടി ഞങ്ങളെ കടന്ന് വേറെ വഴിക്ക് പോയി. ഉദ്ദേശം 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തി. സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പാസ്പോർട്ടും മറ്റു രേഖകളും ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥനെ കാണിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ഷോക്ക്. തലേ ദിവസം ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു. വിദേശികൾ ഉഗാണ്ടയിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ 100 US ഡോളർ ഫീസായി കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒറ്റ ഡോളർ പോലുമില്ല. ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥനോട് ഞാൻ കരഞ്ഞപേക്ഷിച്ചു. ഷില്ലിംഗ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ചെക്ക് പോസ്റ്റ് ബിൽഡിങ്ങിൻ്റെ പുറകിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു. ഭാര്യയെയും മക്കളെയും അമ്മയെയും സംരക്ഷിക്കാൻ ഞാൻ മാത്രമേയുള്ളൂ, എന്നെ രക്ഷിക്കണം. കമിഴ്ന്നു കിടന്ന് അപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മുമ്പിലൊരു കറുത്ത വംശജൻ. സഹോദര, എന്തുപറ്റി? ഞാൻ കാര്യങ്ങൾ ബോധിപ്പിച്ചു. സഹോദരൻ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി. ഈ കാട്ടിലെ പാതയിൽ കൂടി 7 മണിക്കൂർ നടന്നാൽ കെനിയയിലേക്ക് കടക്കാം. ഈ ബാഗ് ഞാൻ ചുമന്നുകൊള്ളാം, ഇതെൻ്റെ തൊഴിലാണ്. എനിക്ക് 1000 ഷില്ലിംഗ് തരണം, സുഖമായി കെനിയയിൽ കടക്കാം. അല്പം ഭയം തോന്നിയെങ്കിലും വേറെ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ദൈവത്തോട് നന്ദി പറയാൻ എനിക്ക് 15 മിനിറ്റ് സമയം തരണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നിച്ചു പോകാം. മാതാവിൻ്റെ പുതിയ വഴി. ഞാൻ എൻ്റെ പഴയ കൊന്ത ബാഗിൽ നിന്നും എടുത്ത് കയ്യിൽ പിടിച്ചു. മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നന്ദി പറഞ്ഞു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നും ഉറക്കെ ഒരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥൻ. സഹോദര, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറകുവശത്തെ വിക്കറ്റ് ഗേറ്റ് തുറന്നു വച്ചിട്ടുണ്ട്. പുറത്തേക്ക് ബാഗെടുത്ത് വേഗം ഓടിപ്പോകണം, ആരും കാണരുത്. ആ ശബ്ദം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ബാഗെടുത്ത് ഞാൻ പുറത്തേക്കോടി. ഏകദേശം 200 മീറ്റർ അകലെ കെനിയൻ ചെക്ക് പോസ്റ്റ്. യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ചെക്ക് പോസ്റ്റ് കടന്നു. ഒരു ടാക്സിയിൽ 30 മിനിറ്റിനകം ഡോക്ടർ ചോയിയുടെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ കാത്ത് ഗേറ്റിൽ നിൽക്കുകയായിരുന്നു. നടന്ന കഥയെല്ലാം പറഞ്ഞു. അവൾ 2 കൈകളും തലയിൽ വെച്ച് പറഞ്ഞു, അങ്കിൾ, ദൈവം മാത്രമാണ് അങ്കിളിനെ രക്ഷിച്ചത്. ആ കാട്ടുപാത കൊള്ളക്കാരുടെ സങ്കേതമാണ്. ആ വഴിക്ക് വന്നവർ ആരും തന്നെ പിന്നീട് വെളിച്ചം കണ്ടിട്ടില്ല. ഇത് കൊള്ളക്കാരും ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരുമായുള്ള സ്ഥിരം ഒത്തുകളിയാണ്. മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ സർവശക്തനായ ദൈവം മാത്രമാണ് എന്നെ രക്ഷിച്ചത്. സങ്കീർത്തനങ്ങൾ 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്.